കാക്കനാടൻ്റെ ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാവിവരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം 1942 ജനിച്ചു. ഫൈൻ ആർട്സിൽ ഡിപ്ലോമ എടുത്ത ശേഷം 1962 മുതൽ തമിഴ്നാട്, ഡൽഹി, രാജസ്ഥാൻ, ബംഗാൾ, ബോംബെ എന്നിവിടങ്ങളിൽ ചിത്രകലയും പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇന്ത്യയൊട്ടാകെ അനേകം തവണ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതലായിട്ടും ബന്ധം പുലർത്തിയിരുന്നത് നാടകം, സിനിമ തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രശസ്ത സംവിധായകനായ അരവിന്ദൻ്റെ എസ്തപ്പാൻ എന്ന ചിത്രത്തിലെ നായകനായി ക്ഷണിക്കുകയും അദ്ദേഹം ആ ചിത്രത്തിലെ നായകനാവുകയും ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനായ കാക്കനാടൻ്റെ സഹോദരനായിരുന്നു അദ്ദേഹം. 1975 ഹിമാലയത്തിലേക്കു നടത്തിയ കാൽനടയാത്രയാണ് ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്കാധാരം. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ അമർനാഥ് ഗുഹയിലേക്ക്, നേരമല്ലാത്ത നേരത്ത്, അത് നോവലാണ്. അദ്ദേഹം 1991 ഓഗസ്റ്റ് 25 അന്തരിച്ചു. അദ്ദേഹം ആദ്യമായി യാത്ര നടത്തുന്നത് ഹരിദ്വാരിലേക്കാണ്. അവിടുത്തെ ഗണേശ് പോയിൻ്റ് എന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യമായി അദ്ദേഹം വിവരിക്കുന്നത്. അതായത് അവിടെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചയെക്കുറിച്ചും അസ്തമയ സൂര്യൻ കടലിൽ എന്ന പോലെ മരുപ്പരപ്പിലെ മണൽത്തരികൾക്കുള്ളിൽ മറയുന്ന അസാധാരണമായ ആ കാഴ്ച കാണാൻ ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സന്ദർശകർ ആ സ്ഥലത്ത് എത്താറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആദ്യമായി അദ്ദേഹം പരാമർശിക്കുന്നത് ഗണേശ് പോയിൻ്റ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. ഗണേശ് പോയിൻ്റ് എന്ന ആ സ്ഥലത്തിന് പേര് വരാൻ കാരണം അവിടെ അതിപുരാതനമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതാകട്ടെ, കരിങ്കല്ലിൽ പണിതീർത്ത ഒരു ചെറിയ ഗണേശ വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിനോടടുത്ത ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയിൽ കൃഷ്ണശരൺ എന്ന ആൾ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം സന്യാസി ശ്രേഷ്ഠനായ വസിഷ്ഠ മുനിയുടെ ശിഷ്യ പരമ്പരയിലെ 108 ശിഷ്യനാണ് കൃഷ്ണശരൻ്റെ ഗുരു. ഇവിടെ ഇദ്ദേഹം ആദ്യമായി സൂചിപ്പിക്കുന്നത് ഗണേശ് പോയിൻ്റ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അതായത് ഗണേശ് പോയിൻ്റ് എന്ന് പേര് വരാൻ കാരണം അവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ടെന്നും ഒരു ഗണപതി ക്ഷേത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം. പിന്നീട് ഈ കൃഷ്ണശരൺ കൃഷ്ണനെ എപ്പോഴും ഭജിക്കുകയും ആ ഗുഹയ്ക്കുള്ളിൽ താമസിക്കുകയും ചെയ്തു. ആ ഗുഹയ്ക്ക് ഏതാണ്ട് 1/2 മൈൽ മുകളിലെ പാറക്കെട്ടിൽ നിന്നും തുള്ളിയായി വരുന്ന ജലം ശേഖരിച്ചാണ് അദ്ദേഹം തൻ്റെ ദൈനംദിന കർമ്മങ്ങൾ നടത്തുന്നത്. ആ പാറക്കെട്ടിന് സമീപത്തായി ഒരു ശിവലിംഗമുണ്ടെന്നും അതുകൊണ്ട് ഭോലേനാഥിൻ്റെ ഗംഗ എന്ന് കൃഷ്ണശരൺ അതിനെ വിളിക്കുകയും ചെയ്തു. മിക്കവാറും ദിവസങ്ങളിൽ സന്ധ്യയോടുകൂടി കുറേ ഗ്രാമീണർ കൃഷ്ണശരൻ്റെ ഗുഹയിൽ കൂടാറുണ്ട്. അവരിലധികവും ആംബുവിലെ പാവങ്ങളാണ്. കൃഷ്ണശരൺ അവരിൽ നിന്നും യാതൊന്നും കൈപ്പറ്റില്ലെന്ന് മാത്രമല്ല, മറ്റു സന്ദർശകരിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകകൾ ചെലവഴിച്ച് അവിടെ എത്തുന്ന സാധുക്കൾക്ക് ചായയും പലഹാരവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ആ സാധുക്കളോടൊപ്പം അദ്ദേഹം, അതായത് രാജൻ കാക്കനാടൻ, മണിക്കൂറുകളോളം ഗുരുവിനോടൊപ്പം നടത്തിയ സാഹസിക യാത്രകളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം 3 ദിവസം, അതായത് രാജൻ കാക്കനാടൻ 3 ദിവസം രാവിലെ ഹരിദ്വാറിലേക്ക് യാത്ര ആരംഭിക്കുകയും ആ യാത്ര ട്രെയിനിലായിരുന്നു. അങ്ങനെ അദ്ദേഹം മീററ്റിൽ എത്തിച്ചേരുകയും ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു മഹായുദ്ധം തന്നെ നടന്നു എന്ന് തന്നെ പറയാം. അതായത് ആ ട്രെയിൻ യാത്രയിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഋഷികേശിലാണ് യാത്ര പോയത്. ഒരു ടാക്സിയിലായിരുന്നു യാത്ര. കാറിൽ കുറച്ച് സ്വാമിമാരുണ്ടായിരുന്നു. അതിലൊരാൾ തൻ്റെ പേര് സഹജാനന്ദ് എന്നാണെന്നും ഋഷികേശിൽ കുറേ ദിവസം തങ്ങിയതിന് ശേഷമാണ് ബദരി ദർശനത്തിന് പോകുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അവിടെ ഋഷികേശ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ആന്ധ്ര ആശ്രമം കാണാൻ കഴിയുന്നത്. അതായത് ഋഷികേശ് നടന്നു പോയ ഒരിടത്തും അദ്ദേഹത്തിന് അത്ര വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. അദ്ദേഹം എത്തിച്ചേർന്നത് പിന്നീട് ആന്ധ്ര ആശ്രമത്തിലാണ്. ആ ആന്ധ്ര ആശ്രമം ചുറ്റോടു ചുറ്റും രണ്ടു നിലകളിൽ വളച്ചു കെട്ടിയ ഒട്ടേറെ മുറികളും വരാന്തകളും ഉൾക്കൊണ്ട് ഉള്ളതായിരുന്നു. കേദാർ ബദരി യാത്രയ്ക്കെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഒരു താവളമായിരുന്നു ആന്ധ്ര ആശ്രമം. അവിടെ കുറച്ച് സ്വാമിമാർ ഇരുന്ന് ഗ്രന്ഥപാരായണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കണ്ടു. സഹജാനന്ദന് അതിലൊരു സ്വാമിയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അടുത്ത ദിവസം 4 മണിയായപ്പോൾ സ്വാമിമാർ അദ്ദേഹത്തെ വിളിച്ചുണർത്തി ഗംഗയിൽ പോയി കുളിക്കാൻ ആവശ്യപ്പെടുകയാണ്. കുളി കഴിഞ്ഞ് എല്ലാവരും കരയിലേക്ക് നടക്കുകയും അവിടെ ചില സ്വാമിമാർ ധ്യാനിക്കുന്നത് കാണാൻ കഴിയുകയും ചെയ്തു. സഹജാനന്ദന് തൻ്റെ കഥ അദ്ദേഹത്തോട് പറയണം എന്ന് തോന്നി. അദ്ദേഹം അങ്ങനെ രാജൻ കാക്കനാടനോട് തൻ്റെ കഥ പറയുകയാണ്. അതായത് സന്യാസം സ്വീകരിച്ചിട്ട് 16 വർഷങ്ങളായെന്നും ഈ കാലത്തിനിടയ്ക്ക് ഹിമാലയം പലതവണ സന്ദർശിച്ചിട്ടുണ്ടെന്നും പറയുകയാണ്. സഹജാനന്ദനും അദ്ദേഹവും ആന്ധ്ര ആശ്രമത്തിലെത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഗഡ്വാളി ഗ്രാമത്തെക്കുറിച്ചാണ്. ശ്രീനഗറിൽ നിന്നും ഹിമാലയത്തിൻ്റെ മുകൾ തട്ടുകളിലേക്ക് നീങ്ങുന്ന പാതയിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ മലകളിൽ ആൾതാമസം കുറഞ്ഞു വരുന്നതായി തോന്നി. പുരാണ പ്രസിദ്ധമായ രുദ്രപ്രയാഗിൽ വെച്ച് കേദാർനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന മന്ദാകിനിയും ബദരിനാഥ് വഴി ഒഴുകിയെത്തുന്നതായി കണ്ടു. പ്രക്ഷുബ്ധമായ അളകനന്ദയും കർണപ്രയാഗം എന്നിവയും കാണുകയുണ്ടായി. അളകനന്ദയിലെ തണുത്ത ജലത്തിൽ സ്നാനം ചെയ്ത് അടുത്തുകണ്ട ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നിന്ന് ലഭിച്ച റൊട്ടിയും ദാലും അല്പം ചോറും ഭക്ഷിച്ച് കേദാരിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കാൽനടയാത്രയായിട്ടാണ് അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിച്ചത് എന്നത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മലഞ്ചെരുവുകളിൽ ചെമ്മരിയാടുകളെ കാണാൻ കഴിഞ്ഞു. ഇടയ്ക്കിടെ വലിയ പാലങ്ങൾ കാണുകയും അവയ്ക്കിരുവശവും തോക്കുമേന്ത് നിൽക്കുന്ന കാവൽക്കാരെയും പാലത്തിനു സമീപം അവരുടെ കൂടാരങ്ങളും കണ്ടു. അദ്ദേഹം സന്ധ്യക്കാണ് ഒരു ഗ്രാമത്തിലെത്തുന്നത്. അവിടെ കണ്ട ഒരു ചായക്കടയിൽ കയറുകയും അതിനുള്ളിൽ ബെഞ്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. പുല്ലുപയോഗിച്ച് കെട്ടിയുണ്ടാക്കപ്പെട്ട ആ കുടിലിൻ്റെ ഒരു സ്ഥലത്ത് ഒരടുപ്പ് കത്തിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടാമെന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം. ഗ്രാമം പൊതുവെ നിശബ്ദവും വിജനവുമായിരുന്നു. അകലെ കല്ലുകളിൽ തട്ടി താഴെ കൊഴുകുന്ന മന്ദാകിനിയുടെ നിലയ്ക്കാത്ത സംഗീതം ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും റൊട്ടിയുടെ എണ്ണമനുസരിച്ചല്ല വിലയെന്നും ആട്ടയുടെ അളവനുസരിച്ചാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി.